സുപ്രഭാതം. ഇന്ന് സെപ്റ്റംബർ 11. ബനാന റിപ്പബ്ലിക് എന്നുള്ള എക്സ്പ്രഷൻ ഉണ്ടാക്കിയ ആളിൻ്റെ ജന്മദിനമാണിന്ന്. താൻ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ പോകാതിരിക്കാൻ കപ്പല് കയറി ഏറെ വാഴക്കൃഷി ഉണ്ടായിരുന്ന ഹോണ്ടുറാസിൽ താമസിക്കുന്ന കാലത്താണ് നേരിട്ടുള്ള അനുഭവത്തിൽ നിന്നും ഈ പദപ്രയോഗം ഉണ്ടാക്കുന്നത്. അങ്ങേറിൻ്റെ കഥയിലെ ആൻചൂറിയ എന്നുള്ള സങ്കല്പ രാജ്യത്തെ വർണ്ണിക്കാൻ 1850s മറ്റോ ആണ് ഏതോ കൂട്ടർ സെൻട്രൽ അമേരിക്കയിൽ നിന്നും കുറേ കുല പഴം ബോസ്റ്റണിൽ കൊണ്ടുവന്ന് വിറ്റപ്പോൾ അതിൻ്റെ രുചിയും ന്യൂട്രീഷണൽ വാല്യൂവും വിലക്കുറവും കണ്ട് അതിന് അമേരിക്ക മുഴുവൻ ഡിമാൻഡ് ഉണ്ടായത്. ദ യാങ്സ് വെൻറ്റ് ബനാനാസ്. അതിനെ തുടർന്നാണ് ഗ്വാതെമാല, കോസ്റ്ററിക്ക, ഹോണ്ടുറാസ് പോലെയുള്ള ഇടങ്ങളിൽ വമ്പിച്ച വാഴത്തോട്ടങ്ങൾ പൊങ്ങിയത്. അതൊക്കെ പോട്ടെ, പഴം വിട്ടിട്ട് കഥാനായകനായ വില്യം സിഡ്നി പോർട്ടറിൻ്റെ അടുത്തേക്ക് നമുക്ക് വരാം. നമ്മുടെ നായകൻ ജനിച്ച നോർത്ത് കാരോലൈനയിൽ ഫാർമസി കടയിൽ പണിയെടുക്കുമ്പോഴാണ് ക്ഷയത്തിൻ്റെ ലക്ഷണം കണ്ട് ആൾക്കാരെല്ലാവരും പറഞ്ഞ് ടെക്സസിലേക്ക് അയക്കാനായിട്ട് കാരണമായത്. അവിടുത്തെ കാലാവസ്ഥ മുതലെടുക്കാൻ അവിടെ ബാങ്കിൽ ജോലി, പെണ്ണുകെട്ടുന്നു, മകളുണ്ടാകുന്നു. അതിൻ്റെ കൂടെ ചെറിയ തോതിൽ തനിക്ക് ഏറ്റവും താല്പര്യമുള്ള കാര്യം സൈഡിൽ തുടങ്ങി എഴുതൽ. ചെറിയ മാസികകൾ പ്രസിദ്ധീകരിച്ചപ്പോൾ കുറച്ചൊക്കെ ധൈര്യവും വന്നു തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാങ്കിൻ്റെ ഓഡിറ്റർമാർ അക്കൗണ്ടിങ്ങിൽ എന്തോ പ്രശ്നം കണ്ടുപിടിച്ച് സിഡ്നിയുടെ പേരിൽ കേസ് ചാർജ് ചെയ്യുന്നത്. വാസ്തവത്തിൽ ബാങ്ക് ഉടമസ്ഥരുടെ അമാന്തതയായിരുന്നു കാരണം. പക്ഷേ അവർ രക്ഷപ്പെടാൻ നമ്മുടെ കക്ഷിയുടെ തലയിൽ പഴി ചാർത്തി. ഹോണ്ടുറാസിൽ ചെന്നിട്ട് ഭാര്യയും മകളെയും അങ്ങോട്ട് കൊണ്ടുപോകാനായിരുന്നു പ്ലാന്. പക്ഷേ മർഫീസ് ലോ അടിച്ചു. ഭാര്യയ്ക്ക് ഗുരുതരമായ രോഗം. അതറിഞ്ഞ് മടങ്ങി വരുന്നു. ഭാര്യയെ കുറച്ച് നാൾ ശുശ്രൂഷിച്ച് കഴിഞ്ഞപ്പോൾ മരണം. അത് കഴിഞ്ഞ് തനിക്ക് 3 വർഷത്തെ ജയിൽവാസം. പണ്ടത്തെ ഫാർമസി പരിചയമുണ്ടായിരുന്ന കാരണം ജയിലിൽ അങ്ങനത്തെ പണി കിട്ടി. ദേഹം അധികം ഇളക്കാതെ കഥകളൊക്കെ എഴുതാവുന്ന സൗകര്യത്തിലുള്ള പണി. കാരാഗ്രഹത്തിലിരുന്ന് കഥകൾ പല തൂലികാനാമത്തിൽ എഴുതിയെങ്കിലും അതിനൊരെണ്ണം നന്നായി ഫലിച്ചു. പിന്നെ അങ്ങോട്ട് ആ പേര് മാത്രമാക്കി. ഓ ഹെൻറി. കൂട്ടുകാർ വഴി കഥകൾ മാസികക്കാർക്ക് അയച്ചിരുന്നതിനാൽ എഴുത്തുകാരൻ ഒഹായോ പെനിറ്റൻഷറിയിലെ പ്രിസണർ നമ്പർ 30664 ആണെന്ന് ആരും അറിഞ്ഞില്ല. നല്ല പെരുമാറ്റത്തിന് ജയിലിൽ നിന്നും നേരത്തെ ഇറങ്ങി ന്യൂയോർക്കിൽ താമസം തുടങ്ങി. തൻ്റെ കഥകൾക്കപ്പോൾ ഡിമാൻഡ് കൂടിയ കാരണം മാസികക്കാർ വരിയായി നിന്നു കഥയും കാത്ത്. കോസ്മോപോളിറ്റൻ, ഹാർപ്പേഴ്സ്, മക്ലൂറൻസ്, ഐൻസ്ലി എന്നിങ്ങനെ പ്രധാനികൾ. സബ്വേ, ബാറുകൾ, ബസ് സ്റ്റോപ്പുകൾ, ബാർബർ ഷോപ്പുകൾ എന്നിങ്ങനെ പലയിടങ്ങളിൽ നിന്നും ആളുകളെ കൂട്ടുപിടിച്ച് കഥകൾ ചൂണ്ടയിട്ടെടുക്കും. കടകളിൽ ജോലി ചെയ്യുന്ന പെണ്ണുങ്ങൾക്ക് രാത്രി ഊണ് മേടിച്ചു കൊടുത്ത് അവരുടെ കഥകൾ കറന്നെടുക്കും. അങ്ങനെ സാധാരണക്കാരുടെ വിശ്വസനീയമായ കഥകൾ വായനക്കാർക്ക് വായിക്കാനുള്ള ഭാഗ്യമുണ്ടായി. മദ്യമായിരുന്നു എഴുതലിൻ്റെ പ്രധാന ഇന്ധനം. പക്ഷെ അത് ശരീരത്തിനെ സാരമായി ബാധിച്ചുകൊണ്ടിരുന്നു. വിളക്കിലെ തിരി കത്തിത്തീരും പോലെ, പക്കീസയിലെ ആ പാട്ട് പോലെ. ജീവിതം കത്തി എരിഞ്ഞുകൊണ്ടിരിക്കെ 600 കഥകൾ മനുഷ്യരാശിക്ക് വായിക്കാൻ കിട്ടി. 47 ഏകനായി മാൻഹാറ്റനിലെ പോളിക്ലിനിക് ഹോസ്പിറ്റലിൽ മരിച്ചു. ന്യൂയോർക്ക് സൺഡേ വേൾഡുകാർക്ക് എല്ലാ ആഴ്ചയും കഥ കൊടുക്കണമെന്ന് കരാറുണ്ടായിരുന്നു. ഒരിക്കൽ കഥ മേടിക്കാൻ അവിടുന്ന് ആള് വീട്ടിലെത്തിയപ്പോൾ കഥ തുടങ്ങിയിട്ട് പോലുമില്ല. തൻ്റെ ഫ്രൂഗലായിട്ടുള്ള ആ മുറിയുടെ ചിത്രവും ഒരു പുരുഷനും സ്ത്രീയും ഇരിക്കുന്ന ഇലസ്ട്രേഷനും നീ വരയ്ക്ക്. ഞാൻ അതിനെ അടിസ്ഥാനമാക്കി ഒരു കഥ തല്ലിക്കൂട്ടി നിങ്ങളുടെ ഓഫീസിൽ എത്തിച്ചോളാം എന്ന് പറഞ്ഞിട്ട് സിഡ്നി നേരെ തൻ്റെ പതിവ് പബ്ബിലേക്ക് വിട്ടു. പീറ്റേഴ്സ് ടാവേൺ, 129 ഈസ്റ്റ് 18th സ്ട്രീറ്റ്, ന്യൂയോർക്ക്, ന്യൂയോർക്ക്. അതിൻ്റെ പടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഇരുന്ന് 3 മണിക്കൂർ കൊണ്ട് 2200 വാക്കുകളുള്ള ആ കഥ എഴുതിയിട്ട് 120 വർഷമായി. ഈ കാലം കൊണ്ട് ഇതിനെ ഏകദേശം 75 ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തു. പല ദേശങ്ങളിൽ സിനിമകളും ടി വി പരിപാടികളും ക്രിസ്മസ് പ്രോഗ്രാമുകളും നാടകങ്ങളും ഇറക്കി. കഥ തുടങ്ങുന്നത് $1.87 എന്നുള്ള വാക്കുകൾ കൊണ്ടായിരുന്നതിനാൽ സിഡ്നിയുടെ കല്ലറ സന്ദർശിക്കാൻ വരുന്ന ഓ ഹെൻറി ആരാധകർ പൂക്കൾക്ക് പകരം ആ തുകയാണ് കബറിൽ അർപ്പിക്കുന്നത്. ഈ കഥയുടെ പേരാണ് ദ ഗിഫ്റ്റ് ഓഫ് ദ മജായ്. മാലോകർക്കെല്ലാം പരിപൂർണ ആരോഗ്യവും പാകത്തിലുള്ള സമ്പത്തും നേർന്നുകൊണ്ട് കഥകൾ എഴുതുന്നവരെ കുറിച്ച് കഥകൾ എഴുതുന്ന, അതായത് ഇലനക്കി നായയുടെ കിറിനക്കി നായ ആയ ഒരു കുമരൻ ഉണ്ടായിരുന്നു.